ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഗോത്രവിഭാഗങ്ങളുടെ വികസനവും രാഷ്ട്രവികസനവും പരസ്പര പൂരിതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കും. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം വിതരണം 99.5% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 56th ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ വർണ്ണാഭമായ തുടക്കം. വാർത്തകൾ വിശദമായി. ഗോത്രവിഭാഗങ്ങളുടെ വികസനവും രാഷ്ട്രവികസനവും പരസ്പര പൂരിതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ ജൻജാതീയ ഗൌരവ് ദിവസുമായി ബന്ധപ്പെട്ട പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യ ചരിത്രത്തിൽ ഗോത്രവിഭാഗങ്ങളുടെ സംഭാവനകൾ തിളക്കമാർന്ന അധ്യായം കുറിച്ചതായും ശ്രീമതി മുർമു പറഞ്ഞു.
आदिवासी भाई बहनों को उनका परंपरा उनका इतिहास उनका संस्कृति को बनाए रखे हैं. मुझे लगता है ये संस्कृति जीवित रहना चाहिए. ये हम लोगों का पहचान है, ये हम लोगों का धरोहर है. इसीलिए उसको बनाए रखना, उसको जीवित रखना बहुत जरूरी है. जनजातीय समुदाय से मेरा विशेष लगाव होना स्वाभाविक है क्योंकि मैं इसी समाज की बेटी हूँ.
G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രിയുടെ 4th ദക്ഷിണാഫ്രിക്കൻ സന്ദർശനമാണിത്. 3 പര്യടനത്തിന്റെ ഭാഗമായി ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക നേതൃത്വതല യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ആഫ്രിക്കൻ മേഖലയിലെ വികസന പ്രശ്നങ്ങൾ G20 ഉച്ചകോടി ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
Honorable Prime Minister Shri Narendra Modi will be visiting Johannesburg, South Africa from 21st to 23rd of November to attend the G20 Leaders Summit at the invitation of President of South Africa. This is the first G20 summit that will be happening on African soil, and in that context will bring the spotlight on the development issues of Africa as also of the Global South.
സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളടങ്ങിയ റഫറൻസിന് മറുപടി നൽകുകയായിരുന്നു സുപ്രീംകോടതി. അതേസമയം ബില്ലുകൾ അനിയന്ത്രിതമായി പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ കോടതിക്ക് പരിമിതമായി ജുഡീഷ്യൽ അവലോകന അധികാരം ഉപയോഗിക്കാമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം ഏകകണ്ഠമാണെന്ന് ചീഫ് ജസ്റ്റിസ് RS ഗവായി വ്യക്തമാക്കി. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിച്ച സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി വിഷയത്തിൽ അഭിപ്രായം തേടിയത്. ബീഹാർ മുഖ്യമന്ത്രിയായി JDU നേതാവ് നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. 10th തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാകുന്നത്. പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 26 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. സമ്രാട് ചൌധരി, വിജയ്കുമാർ സിൻഹ തുടങ്ങിയ മുതിർന്ന BJP നേതാക്കൾ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ട്രേഡ് യൂണിയനുകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രതിനിധികളുമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ചകൾ നടന്നു. ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 10th പ്രീ ബജറ്റ് ചർച്ചയാണിത്. 56th ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ തിരിതെളിഞ്ഞു. ആഘോഷപൂർണമായ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, നടന്മാരായ നന്ദമൂരി ബാലകൃഷ്ണ, അനുപം ഖേർ, മനോജ് ജോഷി, ശ്രീലീല തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വർണ്ണാഭമായ ടാബ്ലോകൾ ചടങ്ങിന് മാറ്റുകൂട്ടി. ഈ മാസം 28 വരെ നീളുന്ന മേളയിൽ 80 രാജ്യങ്ങളിൽ നിന്നുള്ള 270 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ചലച്ചിത്രമേളയുടെ ഭാഗമായ വേവ്സ് ഫിലിം ബസാർ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കണ്ടന്റ് സൃഷ്ടാക്കൾക്കും ലോകത്തിനുമിടയിലെ കണ്ണിയായി ഫിലിം ബസാർ നിലകൊള്ളുമെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. കൊച്ചി, കോഴിക്കോട്, അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് കൂടി യു എ പൌരന്മാർക്ക് വിസ ഓൺ അറൈവൽ സൌകര്യം വ്യാപിപ്പിച്ച് ഇന്ത്യ. നിലവിൽ ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിലാണ് ഈ സൌകര്യം ലഭ്യമായിരുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കുന്നതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിവരെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രികകൾ സമർപ്പിക്കാനാകുന്നത്. ഇതിനുശേഷം ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന നടത്തും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി രാഷ്ട്രീയ പാർട്ടികൾ ചിഹ്നത്തിനായുള്ള ശുപാർശ കത്ത് നൽകണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചിഹ്നം അനുവദിക്കുന്ന നടപടി കൂടി പൂർത്തിയാകുന്നതോടെ പ്രചാരണ പരിപാടികളും ഊർജിതമാകും. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടം ഈ മാസം 4 ആരംഭിച്ചതിനു ശേഷം 50 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 51 കോടി വോട്ടർമാരിൽ 98% ഫോം ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ ഫോം വിതരണം 99.5% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. ഇതുവരെ 41,009 വോട്ടർമാർ ഓൺലൈനായി ഫോമുകൾ സമർപ്പിച്ചിട്ടുണ്ട്. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 78,111 ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ശബരിമല ദർശനത്തിന് അനുവദിക്കുന്ന പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ 5,000 നിജപ്പെടുത്തി. നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാകുക. പമ്പ, എരുമേലി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. ഭക്തർ പരമാവധി വിർച്വൽ ക്യൂ വഴി സ്ലോട്ട് ഉറപ്പാക്കി ദർശനം നടത്തണമെന്ന് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി ക്രമക്കേടിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് റിമാൻഡ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 128 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മലയാള പരിഭാഷയും തുടർന്നുണ്ടായിരിക്കും. 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ജനങ്ങൾക്ക് മൻ കി ബാത്തിനെ കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ സമർപ്പിക്കാം. 7th കൊളംബോ സുരക്ഷാ സമ്മേളനത്തിന്റെ ഭാഗമായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം ന്യൂഡൽഹിയിൽ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മാലിദ്വീപ്, മൌറീഷ്യസ്, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കളും യോഗത്തിൽ പങ്കെടുത്തു. സീഷെൽസ്, മലേഷ്യ പ്രതിനിധികളും യോഗത്തിന്റെ ഭാഗമായി. ഡൽഹി ചുവപ്പുകോട്ട ഭീകരാക്രമണത്തിൽ 4 പ്രധാന പ്രതികളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് അറസ്റ്റ് ചെയ്തു. ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ അദീൽ മുഹമ്മദ്, മുഹമ്മദ് ഇർഫാൻ, ഉത്തർപ്രദേശിൽ നിന്നുള്ള ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6. ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2nd അവസാനത്തെയും മത്സരം മറ്റന്നാൾ ഗുവാഹത്തിയിൽ ആരംഭിക്കും. രാവിലെ 9 മത്സരം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കായിരുന്നു ജയം. ഏകദിന പരമ്പര ഈ മാസം 30 ആരംഭിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും ലക്ഷ്യ സെന്നും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെട്ട് എച്ച് എസ് പ്രണോയും കിദംബി ശ്രീകാന്തും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഇന്ത്യൻ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ചൈനീസ് തായ്പേയ് സഖ്യത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടറിൽ കടന്നു. ദുബായ് എയർഷോയ്ക്കിടെ ഇന്ത്യയുടെ ലൈറ്റ് കോംപാക്ട് യുദ്ധവിമാനം തേജസ് MK1 എണ്ണ ചോർച്ചയ്ക്ക് വിധേയമായതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. വിമാനത്തിൽ നിന്നും ബാഷ്പീകരിച്ച ജലം ഒഴുക്കിക്കളയുന്നത് സാധാരണ നടപടി മാത്രമാണെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും PIB വ്യക്തമാക്കി. ഗോത്രവിഭാഗങ്ങളുടെ വികസനവും രാഷ്ട്രവികസനവും പരസ്പര പൂരിതമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കും. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം വിതരണം 99.5% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 56th ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ വർണ്ണാഭമായ തുടക്കം.